മീഖാപ്രവചനം 6:1-5 വാക്യങ്ങൾ നാം പഠിച്ചു. 5-ാം വാക്യം പഠിച്ചു കഴിഞ്ഞില്ല, അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. മീഖായുടെ ജനം പറയുകയാണ്, അല്ല ഈ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നായി പറയുന്നത്? അതുകൊണ്ട് ദൈവം അവരെ പുറകോട്ട് തിരിഞ്ഞു നോക്കുവാൻ ആഹ്വാനം കൊടുത്തിട്ട് അവരുടെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ചു. യഥാർത്ഥത്തിൽ ദൈവം ഹൃദയംഗമായി ജനത്തോട് യാചിക്കുകയാണ്. 6:5 നാം വായിച്ചത്, എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക് ആലോചിച്ചതും ബെയോറിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും സിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ആരംഭിക്കുന്ന അവസരത്തിൽ നടന്ന ഒരു അത്ഭുതകരമായ സംഭവത്തെ ഓർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏദോമ്യർ ഇസ്രായേൽ മക്കളെ തങ്ങളുടെ ദേശത്തുകൂടി കടക്കുവാൻ അനുവദിക്കാതിരുന്നതിനാൽ ഇസ്രായേലിലെ ഏദോം നാട് ചുറ്റിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ദൈവം അവരെ ഏദോമിനെ ചുറ്റി വരുവാൻ സഹായിച്ചു. അങ്ങനെ അവർ മോവാബിലെത്തി. ആ സമയത്ത് മോവാബ് രാജാവ് ബാലാക്കായിരുന്നു. ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ ബാലാക്ക് പരിപാടിയിട്ടു. അതുകൊണ്ട് ദ്രവ്യാഗ്രഹിയായിരുന്ന ബിലയാമിനെ ബാലാക്ക് കൂലിക്ക് വിളിച്ചു. ബിലയാം കൂലിക്ക് പ്രസംഗിക്കുന്നവനായിരുന്നാലും അവന് ദൈവത്തിൽ നിന്നും അരുളപ്പാടുകൾ ലഭിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായും ദൈവം അവനിലൂടെ സംസാരിച്ചു, പക്ഷെ ഒടുവിൽ ദൈവം അവനെ ശിക്ഷിച്ചു. ബിലയാമിനെ ബാലാക്ക് വിളിപ്പിച്ചത് ഇസ്രായേൽ മക്കളെ ശപിക്കുവാനാണ്. ബെയോറിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും സിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക എന്ന് നാം ഇപ്പോൾ വായിച്ചല്ലോ. ഇസ്രായേൽ ജനം മോവാബിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ്, അതായത് ബിലയാം അവർക്ക് എതിരെ പറയുവാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പാളയമടിച്ചിരുന്ന ആ സ്ഥലമാണ് സിത്തീം. വാഗ്ദത്ത നാട്ടിൽ ഇസ്രായേൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യം പാളയമിറങ്ങിയ സ്ഥലമാണ് ഗിൽഗാൽ. ബിലയാം പറഞ്ഞ പ്രവചനം ഓരോന്നും എടുത്തു പറയുവാൻ നമുക്കിവിടെ സമയമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അവൻ എത്ര ശ്രമിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായില്ല, അഥവാ ഇസ്രായേലിനെ ശപിക്കുവാൻ ദൈവം ബിലയാമിനെ അനുവദിച്ചില്ല. മീഖായുടെ ജനത്തെ ദൈവം ഓർപ്പിക്കുന്നത് എന്തെന്നാൽ, താൻ നീതിമാനായ ദൈവമാകുന്നു എങ്കിൽ തന്നെ താൻ അവരെ സംരക്ഷിക്കുകയായിരുന്നു. ദൈവം അവരുടെ പക്ഷത്ത് തന്നെ നിന്ന് പ്രവർത്തിച്ചു. ഇന്ന് ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നത് അത്ഭുതകരമായി തോന്നുന്നില്ലേ? മീഖാപ്രവചനത്തിന്റെ ഓരോ അധ്യായങ്ങളിലും വളരെ അസാധാരണമായ അത്ഭുതകരമായ ഓരോ ഭാഗങ്ങൾ നാം കാണുന്നുണ്ട്. ഈ അധ്യായത്തിൽ 6-8 വാക്യങ്ങൾ അത്തരത്തിലുള്ള ഒരു ഭാഗമാണ്. ആധുനിക വേദശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് ഈ 8-ാം വാക്യം ഭയങ്കര താല്പര്യമാകുന്നു. അവരുടെ ഭാഷ്യം, യഥാർത്ഥ മതം ഈ വാക്യത്തിലാണ് നാം കാണുന്നത്. പഴയ നിയമത്തിലെ ഏറ്റവും മഹത്തായ പ്രസ്താവനയാണിത്. വളരെ മഹത്തായ ഒരു പ്രസ്താവനയാണെന്ന കാര്യത്തിൽ ഞാൻ ഇക്കൂട്ടരോട് യോജിക്കും. പക്ഷേ അവർ അതിന് നൽകുന്ന വ്യാഖ്യാനത്തോട് എനിക്കൊരു യോജിപ്പുമില്ല. ദൈവം ഈ ജനങ്ങളോട് തങ്ങളിലേക്ക് മടങ്ങി വരുവാൻ യാചിക്കുകയാണ്. ദൈവം യാചിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിരി വരുമില്ലേ? സർവശക്തനായ ദൈവം ഒരു നോട്ടം പോലും വേണ്ട ഇവരെ ഭസ്മമാക്കി കളയുവാൻ. എന്നിരുന്നാലും ദൈവം അവരുടെ പിൻപേ കൂടി അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തങ്ങളിലേക്ക് വരുവാൻ അവരോട് യാചിക്കുകയാണ്. അവരുടെ ഗൗരവമേറിയ അവഗണനയും പാപങ്ങളും വിട്ട് തങ്ങളിലേക്ക് തിരിയുവാൻ ദൈവം പറയുന്നു. പണ്ടത്തെ അവന്റെ വിടുതലിനെ മുൻനടപ്പായി ഉദാഹരിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുന്നു. താൻ എങ്ങനെ അവരെ മിസ്രയീം ദേശത്തു നിന്നും വീണ്ടെടുത്തു എന്നും മരുഭൂമിയിലൂടെ എങ്ങനെ അവരെ നടത്തിയെന്നുമൊക്കെ ദൈവം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ജനത്തിന് 4 ചോദ്യങ്ങളുണ്ട് ചോദിക്കുവാൻ. ആ ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളാണ്. അവയുടെ ഉത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് ഏതൊരു ഭാഗത്തെക്കാളും അധികം ഉപയോഗപ്പെടുത്തുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഭാഗമായതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അതിമഹത്തായ ഒരു ഭാഗമാണെങ്കിലും മീഖ സംസാരിക്കുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ ഇത് ചിന്തിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത് പഴയ നിയമത്തെ മൊത്തമായി ബന്ധപ്പെടുത്തുന്ന ഭാഗമാണല്ലോ. ഈ ഭാഗം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചാലും, എങ്ങനെ ഞാൻ ഈശ്വരനെ സമീപിക്കും എന്ന ചോദ്യം ഈശ്വര വിശ്വാസികളായ സകലരും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാകുന്നു എന്ന് എനിക്കുറപ്പുണ്ട്. നിരീശ്വരവാദി അല്ലാത്ത ഏതൊരു വ്യക്തിയുടെയും മനസ്സിലൂടെ ഈ ചോദ്യം കടന്നുപോകുന്നുണ്ടാകും. പഴയകാലത്തെ പ്രാകൃത മതവിശ്വാസികളും ഈ കാലത്തിലെ വിജാതീയരും ഈ ചോദ്യം ചോദിക്കുകയും അവരുടേതായ ഒരു ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്തു. പ്രാകൃത മതവിശ്വാസികളുടെ കാഴ്ചപ്പാട് ആദ്യം വിവിധ തരത്തിലുള്ള വിരൂപങ്ങളും ഭയാനകങ്ങളുമായ ബിംബങ്ങളിലൂടെ വെളിപ്പെടുത്തി. പ്രശ്നങ്ങൾ വരുന്നത് ഈ ദൈവങ്ങളുടെ കോപം കൊണ്ടാകുന്നു എന്നും തന്മൂലം അവയെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി രക്ഷപ്പെടണമെന്നും അവരുടെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തി. ഇന്നത്തെ പരിഷ്കാരികളായ സംസ്കാര സമ്പന്നർ എന്നഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. പലരും ദൈവത്തെ പ്രീതിപ്പെടുത്തി കാര്യം സാധിക്കുവാനല്ലേ പ്രാർത്ഥിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, ആത്മികരെന്ന് കാണിച്ച് ജീവിക്കുന്നത്? ഇത് മഹാമണ്ടത്തരമാണ്, തെറ്റാണ്. ഇസ്രായേൽ മക്കൾ തുടർന്നുള്ള വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. താനും ഇന്നും ഏതൊരു മനുഷ്യനും ചോദിക്കുന്ന ചോദ്യം ആറാം വാക്യത്തിൽ നാം ആ ചോദ്യം കാണുന്നു. ഒന്നാമത്തെ ചോദ്യം, എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ഈ ജനങ്ങളുടെ ആദ്യത്തെ ചോദ്യം, എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു? വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഈ ദൈവത്തിന് എന്താ കുഴപ്പം? അവൻ എന്തിനാണ് ഞങ്ങളോട് പിണങ്ങിയിരിക്കുന്നത്? ഞങ്ങൾ സകല ആചാരക്രമങ്ങളിലൂടെയും ആരാധന ക്രമങ്ങളിലൂടെയും മതകർമ്മങ്ങളിലൂടെയും മുറ തെറ്റാതെ പോകുന്നുണ്ടല്ലോ. ഞങ്ങൾ പുറമെയുള്ള ഈ ക്രമങ്ങളിലൂടെ പോകുന്നു. ആയത് അവൻ തന്നെ അനുഷ്ഠിക്കുവാനായി ഞങ്ങൾക്ക് തന്നതാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളെ കുറ്റം പറയുന്നത്? ഇത് കേട്ടിട്ട് തെറ്റ് ദൈവത്തിന്റെ കയ്യിലാകുന്നു ഇല്ലേ? സുഹൃത്തെ, ഈ ആചാരാനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പുറമെ ദൈവം തന്നതായ വേറൊരു കാര്യമുണ്ട്. അത് അവനുമായിട്ടുള്ള ബന്ധമാണ്. വ്യക്തിപരമായ ബന്ധമില്ലാതെ ഈ പറഞ്ഞതൊക്കെ അനുഷ്ഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മീഖായുടെ ജനത്തിന് നഷ്ടപ്പെട്ടിരുന്നത് അതായിരുന്നു. ഇന്ന് അനേകരും ദൈവവുമായി ബന്ധമില്ലാതെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അത് അറിയണമെങ്കിൽ അവരുടെ ആരാധന കഴിഞ്ഞിട്ടുള്ള ജീവിതം നോക്കിയാൽ മതി. നാണം കെട്ട, നാറ്റം വമിക്കുന്ന ഇടപാടുകൾ ഇല്ലേ? സംസാരം നോക്കിക്കേ, വീട്ടിലെ സംസാരം, ജോലി ചെയ്യുന്ന ആ ഇടങ്ങളിലെ സംസാരം. വീണ്ടും ചോദ്യം നാം കേൾക്കുന്നു, എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു? എന്താണ് ഞാൻ ദൈവം മുൻപാകെ കൊണ്ടുവരേണ്ടത്? അവന് ഞാൻ എന്തു കൊടുക്കണം? അവിടുന്ന് അങ്ങ് ഉയരങ്ങളിൽ ഇരിക്കുന്നവനാണ്, ഞാനോ ഇവിടെ ഈ താണലോകത്തിൽ കഴിയുന്നു. എനിക്കെങ്ങനെ അവിടുത്തെ സന്നിധിയിൽ എത്തുവാൻ സാധിക്കും? എനിക്ക് അവനോട് എങ്ങനെ ആശയവിനിമയം നടത്താം? എനിക്കെങ്ങനെ അവനുമായി ബന്ധപ്പെടാം? ഞാൻ എങ്ങനെ അവനെ പ്രസാദിപ്പിക്കും? ഞാൻ എങ്ങനെ രക്ഷപ്പെടും? സുഹൃത്തെ, ഈ ചോദ്യങ്ങൾ താങ്കളുടെ മനസ്സിനെയും ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി ചോദിച്ച ചോദ്യവും ഇതുതന്നെയായിരുന്നു. കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന പൗലോസിനോട് പ്രാകൃത മതക്കാരനായ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, ഞാൻ രക്ഷപ്രാപിക്കുവാൻ എന്തു ചെയ്യണം? എനിക്കെങ്ങനെ ദൈവവുമായി ശരിയായ ഒരു ബന്ധത്തിലാകാം? ഇത് നല്ലൊരു ചോദ്യമാണ്, ചോദ്യത്തിന് കുഴപ്പമൊന്നുമില്ല. മീഖായുടെ ജനത്തിന്റെ രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ആ ജനം യാഗം കഴിക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടിരുന്നു. ലേവ്യ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവം അവർക്ക് 5 പ്രകാരത്തിലുള്ള യാഗങ്ങൾ നിയമിച്ചു കൊടുത്തു. ഈ യാഗങ്ങളിലൂടെ ആയിരുന്നു അവർ ദൈവത്തെ സമീപിക്കേണ്ടത്. അതുകൊണ്ട് അവർ ചോദിച്ചത് മതത്തിന്റെ ക്രമങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും വെറുതെ പോകുന്നത് കൊണ്ട് കാര്യമായോ? മനുഷ്യന്റെ യുക്തി എപ്പോഴും അധപ്പതിച്ച് ചെന്നു ചേരുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ ഒക്കൂ, ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റെന്തിലും അധികം മനുഷ്യന്റെ അഹങ്കാരത്തെയാണ് ഇത് കാണിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. നാം ദൈവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, മഹാമനസ്കരായി എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉള്ളിലൊരു കുളിർമ അങ്ങനെ തോന്നാറില്ലേ? ആരോടും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിനു വേണ്ടി ഏതാണ്ടൊന്ന് ചെയ്തതുപോലെ തോന്നുന്നു ഇല്ലേ? രക്ഷിക്കപ്പെടാത്ത മനുഷ്യന്റെ ഭാഷ്യം കേൾക്കണോ? ഞാൻ പള്ളിയിലൊക്കെ മുടങ്ങാതെ പോകുന്നുണ്ട്, ആരാധനയിലെല്ലാം ഞാൻ പങ്കെടുക്കും, ഞാൻ ആ സഭയിലെ അംഗമാണെന്നേ. ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, ഞാൻ വളരെ ഔദാര്യമായി പള്ളിക്ക് കൊടുക്കാറുണ്ട്. എന്തോ എന്നോട് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. അല്ല, ഞാൻ കഴിവുള്ളിടത്തോളം ആരെയും ഉപദ്രവിക്കാറില്ല. നാട്ടിലെല്ലാവർക്കും എന്നോട് എന്ത് താല്പര്യമാണെന്നറിയാമോ? എല്ലാവർക്കും അറിയാം ഞാനൊരു നല്ല മനുഷ്യനാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് താനും. ഇത്രയൊക്കെ പോരായോ? അതോ ഇനിയും ഞാൻ വല്ലതും ചെയ്യണമെന്നാണോ ദൈവം പറയുന്നത്? ഞാൻ എന്തെങ്കിലും കൂടിയൊക്കെ ചെയ്യണമെന്നാ തോന്നുന്നത്? ഏതായാലും ദൈവത്തിന് വേണ്ടി ആയതുകൊണ്ട് ചെയ്തേക്കാം. ശ്രദ്ധിച്ചേ, ഇവിടെ എല്ലാം തലതിരിഞ്ഞതുപോലെയാണ്. മുൻപോട്ട് പോകേണ്ടതിന് പകരം എല്ലാം പുറകോട്ട് പോയ ഗതി. നാം ചോദിക്കുന്നു, രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ജനങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് ക്രിസ്തു കൊടുത്ത മറുപടിയും യോഹന്നാന്റെ സുവിശേഷം 6:28 29 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. എന്താണ് ഇതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ രക്ഷിക്കപ്പെടും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:31 വാക്യം. ദൈവം താങ്കളോട് ചെയ്യുവാൻ പറയുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ്, വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ നേരെ എത് അർത്ഥമാകുന്നു. രക്ഷയ്ക്കുള്ള വിശ്വാസം തീർച്ചയായും പ്രവൃത്തിയും കൂടിയുള്ളതാണ്. പക്ഷേ ആ പ്രവൃത്തി ഒരിക്കലും രക്ഷ നൽകില്ല. താങ്കളുടെ സൽക്രമങ്ങളും ഒരിക്കലും താങ്കളുടെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമല്ല. ഇതായിരുന്നു മീഖായുടെ ജനത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. ഇത് മനുഷ്യന്റെ ഒരു സാധാരണ ചോദ്യമാകുന്നു. അടുത്ത വാക്യത്തിൽ നാം മൂന്നാമത്തെ ചോദ്യമാണ് കാണുന്നത്, 7 ആയിരം ആയിരം ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? 1,000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? ഇത് മൂന്നാമത്തെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വലിയ ഔദാര്യത്തെ അല്ലേ ആ കാണിക്കുന്നത്? വേറെ വിധത്തിൽ പറഞ്ഞാൽ ഈ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ ദൈവത്തിനു വേണ്ടി അത്രമാത്രം ഒന്നും ചെയ്യാത്തതാണോ പ്രശ്നം? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ കുറെ കൂടി എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ? ഇന്നും ഇതേ ചോദ്യം അനേകർ ചോദിക്കുന്നതായി കേൾക്കാം. ദൈവത്തിന് കൂടുതൽ കൊടുത്ത് കൂടുതൽ പ്രീതി സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നവർ. വളരെ ധനികനായ ഒരു മനുഷ്യനെ എനിക്കറിയാം. ഒരിക്കൽ ക്രിസ്തുമസിനോടടുത്ത് ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ മതം എന്താണെന്ന് താങ്കൾ അറിഞ്ഞാൽ കൊള്ളാം, ഒരു ഔദാര്യം മതിയായിരിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ക്രിസ്മസിനും എന്റെ തൊഴിലാളികൾക്ക് ഞാൻ ബോണസ് കൊടുക്കും. അതുമാത്രമല്ല, ഞാൻ അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, അവിടെയും ഇവിടെയും എല്ലാം കൊടുക്കും. ഞാൻ എൻ്റെ പള്ളിക്കും കൊടുക്കുന്നുണ്ട്. എത്രയാണെന്നറിയാമോ? ഇനിയും എന്തോന്ന ദൈവം എന്നോട് ചോദിക്കാനിരിക്കുന്നത്? അല്ല, എന്തോ വേണമെങ്കിലും ചോദിക്കട്ടെ, ഞാൻ കൊടുക്കാം. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം നോക്കുമ്പോൾ ഞാനൊരു വലിയ ഔദാര്യമതിയാണ്, ഒരുപാട് ചെലവിടുന്ന ഒരു നല്ല മനുഷ്യനാണ്. ഞാനിതെല്ലാം ദൈവത്തെ പ്രതിയാണ് ചെയ്യുന്നത്. എന്നിൽ നിന്നും ഇനിയും എന്തോ ആവശ്യപ്പെടാനാണ്? ഇതാണ് ചോദ്യം. നാം ചെയ്യുന്നതിൽ മഹാമനസ്കരായിരിക്കുന്നതല്ലേ ദൈവത്തിന് ആവശ്യം? അതാണോ നമ്മുടെ പ്രശ്നം? അനേകരും ഇപ്രകാരം പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ഞാൻ ആവശ്യത്തിന് ചെയ്യുന്നില്ലായിരിക്കാം, ഞാൻ ദൈവവുമായി ശരിയായ ഒരു ബന്ധത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ഈ പറയുന്നത് സത്യസന്ധരായ ആളുകളാണ്. പക്ഷേ അവർ രക്ഷാനിർണയം പ്രാപിക്കാത്തവരായതിനാൽ പള്ളിയിലും ആരാധനയ്ക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടി കൊടുത്തെങ്കിലേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കൂ എന്ന് ചിന്തിച്ച് അസംതൃപ്തിയിൽ ജീവിക്കുകയാണ്. ഈ സത്യസന്ധരായ നല്ല മനുഷ്യരെ മുതലെടുക്കുവാൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുന്ന അനേകം ദൈവങ്ങളും ഗുരുക്കന്മാരും പ്രസംഗകരും പിന്നെ അങ്ങോട്ട് എല്ലാവരുമുണ്ട്. ഇവർ പറയുന്നത് ഏറ്റവും അധികം കൊടുക്കുന്നവരെ ദൈവം ഏറ്റവും അധികം അനുഗ്രഹിക്കും സ്നേഹിക്കും എന്നാണ്. ഈ ദൈവങ്ങളുടെയും ദൈവദാസന്മാരുടെയും പിൻപേ പോകുവാൻ സാധിക്കുന്നത് പണക്കാർക്ക് മാത്രമാണ്. ഏറ്റവും കൂടുതൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുവാൻ കഴിയുന്നതില്ലേ? നോക്കണേ, പാവപ്പെട്ടവർ പകലന്തിയോളം പണിയെടുത്ത് വീട്ടിലെ ചെലവ് കഴിഞ്ഞ് മിച്ചം വെക്കുന്ന 2 രൂപ ഈ ദൈവത്തിന് വേണ്ട, അതുകൊണ്ട് അവർ പ്രസാദിക്കുകയുമില്ല. ഒരു വർഷം മുഴുവൻ അധ്വാനിച്ച പണം കൊണ്ടുവന്ന് നേർച്ചയിട്ട് ദൈവപ്രീതി തേടുന്ന പാവപ്പെട്ട അന്ധവിശ്വാസികളെ എനിക്കറിയാം. ഈ പട്ടിണിപ്പാവങ്ങളുടെ പണം ഒരു വിധത്തിൽ പറഞ്ഞാൽ പിടിച്ചു പറിച്ച് മണിമാളിക വെച്ച് സുഖലോലുപരായി കഴിയുന്ന മഹാന്മാരെയും നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നില്ലേ? എന്റെ കൂടുതൽ കൊടുക്കുന്ന സ്വഭാവം കൊണ്ട് പ്രസാദിക്കുന്ന ഒരു ദൈവത്തെയാകുന്നു താങ്കൾ അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ ദൈവത്തെ താങ്കൾക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. കാരണം താങ്കൾ കൊടുക്കുന്നതിനേക്കാൾ 100 മടങ്ങ് കൂടുതൽ കൊടുക്കുവാൻ ഈ നാട്ടിൽ ആളുകളുണ്ട്. അവരൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ പണമാകുന്നു കൊടുക്കുന്നതെന്ന് പറയുവാനും സാധ്യമല്ല. കള്ളപ്പണവും കരിഞ്ചന്തയിൽ ഉണ്ടാക്കിയ പണവും ലക്ഷക്കണക്കിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് എന്ന് ചിന്തിച്ച് അവർ തൃപ്തിപ്പെട്ടിരിക്കുന്ന മണ്ടന്മാരാണ്. ഈ വിഡ്ഢിത്തരം കണ്ട് ചെകുത്താൻ ചിരിക്കുന്നു എന്നല്ലാതെ എന്ത് പറയാനാണ്? നമ്മുടെ നാട്ടിലെ നേർച്ചപ്പെട്ടികളിൽ വീഴുന്നതിന് വല്ലതും കണക്കുണ്ടോ? തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ഭാര്യയ്ക്ക് അസുഖം കൂടിയപ്പോൾ 500 രൂപ കൊടുത്തതിന് 30% പലിശ വാങ്ങിയ മുതലാളി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നേർച്ച ഇട്ടത് എത്രയാണെന്ന് കേൾക്കണോ? 25,000 രൂപ. എങ്ങനുണ്ട് സുഹൃത്തെ? വെറുതെ പണം കളഞ്ഞ് മണ്ടനാകാതെ കാര്യമായി ചിന്തിക്കൂ. ക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നു, ഭണ്ഡാരത്തിൽ ഓരോരുത്തർ പണം ഇടുന്നത് നോക്കിയിരുന്ന കർത്താവ് അവൻ 2 കാശിട്ട വിധവയെ കണ്ടപ്പോൾ പറയുകയാണ്, ഇവൾ മറ്റെല്ലാവരിലും അധികം ഇട്ടു എന്ന്. എന്തോ മണ്ടത്തരമായില്ലേ? ഇന്ന് ആരെങ്കിലും അങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടാൽ നാം ഓടിച്ചിട്ട് തല്ലും. കാരണം എങ്ങനെങ്കിലും മനുഷ്യനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് 4 കാശുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കുറച്ചിട്ട വ്യക്തിയെ പൊക്കിപ്പറയുന്നില്ലേ? അതാ കുഴപ്പം. പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ദൈവത്തിന് കൊടുക്ക്, നിനക്കും കിട്ടും, 100 മടങ്ങ് കിട്ടും, അമുക്കി കുലുക്കി നല്ല ഒരളവ് കിട്ടും, കൊട, ദൈവത്തിന് കൊട. ദൈവത്തിന് കൊടുത്തിട്ടുള്ള ആരും പട്ടിണി കിടന്നിട്ടില്ല. അവരുടെ തലമുറകളെ ദൈവം കോടീശ്വരന്മാരാക്കി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കൊട, ഇങ്ങോട്ട് തന്നേരെ, ഞാൻ കൊണ്ടു കൊടുക്കാം. അങ്ങോട്ട് കൊടുത്താൽ ആർക്കാ കൊണ്ട് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഞാൻ പറയാതെ അറിയാമല്ലേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തെ വെറും മണ്ടനാക്കരുതേ. ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് ദൈവീക കാര്യങ്ങൾക്ക് പണം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. കൊടുക്കണം, എത്രയധികം കൊടുക്കാമോ അത്രയധികം കൊടുക്കണം. അനുഗ്രഹം ലഭിക്കാനല്ല, നമുക്ക് 100 ഇരട്ടി കിട്ടാനല്ല, പിന്നെയോ ദൈവവേല നടക്കുവാൻ അതിന് പണം വേണമല്ലോ. ആദ്യം ചെയ്യേണ്ടത് എന്നെ ദൈവത്തിന് കൊടുക്കുകയാണ്. എന്നെ നൽകാതെ എനിക്കുള്ള വകകൾ ഈശ്വരൻ ആവശ്യമില്ല. എന്നെ നൽകുമ്പോൾ എനിക്കുള്ളതെല്ലാം അവൻ്റെതാണല്ലോ. പിന്നെ ഞാൻ കൊടുക്കുകയല്ല, ആവശ്യങ്ങൾ അറിഞ്ഞ് ചിലവിടുകയാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാ. ദൈവകരങ്ങളിലേക്ക് നൽകുന്നവർ അനുഭവിച്ചറിയേണ്ട കാര്യമാകുന്നു. എൻ്റെ പിതാവിൻ്റെ എന്തെങ്കിലും ആവശ്യം ഞാൻ നിറവേറ്റുന്നത് അദ്ദേഹം എനിക്ക് തരുവാനുള്ള വസ്തുവിൻ്റെ വീതം നോക്കിയിട്ടാണെങ്കിൽ എന്നോളം ദുഷ്ടൻ വേറെ ആരാണുള്ളത്? ഞാൻ ചെയ്യുന്നത് സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ കടപ്പാട് ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരാളുടെ കടപ്പാടാണ് സുവിശേഷ വേല. അതിനു വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ എഴുതുക, വിശദീകരിച്ചു തരാം. ഏതായാലും നമുക്കുള്ള വകകൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിച്ച് നാം വിഡ്ഢികളാകരുത്. അനേകരും ആരാധനയ്ക്കും മറ്റും വരുന്നത് കണ്ടാൽ തോന്നും ദൈവം അവരുടെ പോക്കറ്റിലാകുന്നു എന്ന്. കാരണം മറ്റൊന്നുമല്ല, അവർ കുറെ കൂടുതൽ കൊടുത്തു എന്ന് മാത്രം. ഈ അല്പന്മാർ എന്തെല്ലാം വികൃതികളാണ് വിശുദ്ധ സ്ഥലത്ത് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാമോ? നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മനസാക്ഷിക്ക് പോലും ചേരാത്ത വിധത്തിൽ നാം സർവശക്തനായ ദൈവത്തോട് ഇടപെടരുത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കുള്ള വകകളല്ല, നമ്മെയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വാരി കോരിക്കൊടുക്കുന്നത് വെറും പാഴ്വേലയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് താങ്കളെ തന്നെ സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? മീഖ ചോദിച്ചതായ നാലാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം ഇതുവരെ കേട്ട ചോദ്യത്തിന് ഒരു മറുപടി പറയാം. അത് നാം അപ്രകാരം മറുപടി പറയുവാൻ കടമ്പെട്ടവരാണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതം ഫലപ്രദമാക്കുവാൻ. ഇന്ന് അങ്ങനെ നിങ്ങൾ സമർപ്പിക്കുന്നു.